ഇന്ന് എസ് ബി എസ് മലയാളത്തിൽ നമ്മുടെ അതിഥിയായിട്ട് കൂടെയുള്ളത് മലയാളത്തിന്റെ സ്വന്തം മ്യൂസീഷ്യനായ സ്റ്റീഫൻ ദേവസിയാണ്. ലിവിംഗ് ആൻഡ് ബ്രീതിങ് മ്യൂസിക് എന്ന് ഏതെങ്കിലും ഒരു മലയാളിയെക്കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ അത് സ്റ്റീഫൻ ദേവസിയെക്കുറിച്ചായിരിക്കും. എത്രയോ വർഷങ്ങളായി സ്റ്റീഫന്റെ അതിശയിപ്പിക്കുന്ന സംഗീതം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. പല വേഷങ്ങളിൽ സ്റ്റീഫനെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഒരു കമ്പോസറായി, അറേഞ്ചറായി, ഏറ്റവും ടോപ്പ് ലീഗിലുള്ള ഒരു പെർഫോമറായി. ഇദ്ദേഹത്തിന്റെ സംഗീത വഴികളെക്കുറിച്ച്, അതിലെ നാഴികക്കല്ലുകളെക്കുറിച്ച് സ്റ്റീഫൻ ദേവസി തന്നെ നമ്മളോട് സംസാരിക്കുന്നു.
ഞാനൊരു സാധാരണ കലാകാരനായി തന്നെയാണ് തുടങ്ങിയത്. സാധാരണ മ്യൂസിഷ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ, അവർ പഠിക്കുന്നത് പോലെ തുടങ്ങി. പിന്നെ പല പല മ്യൂസിക്കുകൾ കേൾക്കാൻ തുടങ്ങി, ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കേൾക്കാൻ തുടങ്ങി. കീബോർഡിൽ ചില സംഭവങ്ങൾ വായിക്കാൻ, അങ്ങനെ പിയാനോ അല്ലാതെ ഗിറ്റാർ വായിക്കാൻ തുടങ്ങിയപ്പോ അത് കുറച്ചും കൂടെ എനിക്ക് എന്റെ ഒരു വേറെ പെർഫോമൻസ് വേറെ ലെവലിൽ എനിക്ക് ചെയ്യാൻ പറ്റി. കുറച്ചും കൂടെ ഓഡിയൻസിനോട് അടുത്ത് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. അതായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. നല്ല യുണീക് ആയിട്ടുള്ള റിതംസ്, യുണീക് ആയിട്ടുള്ള ഫ്രേസസ്, യുണീക് ആയിട്ടുള്ള സ്റ്റൈൽസ് എല്ലാം അതിൽ കൊണ്ടുവരാൻ തുടങ്ങി. അത് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ കൂടെ നല്ല മ്യൂസിഷ്യൻസിന്റെ കോർപ്പറേഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം ഈ കോംപ്ലക്സ് ആയിട്ടുള്ള റിതം എല്ലാം വായിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ടൈറ്റ്നെസ് വരുന്നത്. സോ പിന്നെ എനിക്ക് നല്ല, ഞാൻ തന്നെ കുറെ കേൾക്കുമായിരുന്നു കുറെ പാട്ടുകൾ, കുറെ ഡീപ്പായിട്ടുള്ള കുറെ സോങ്സും കോംപ്ലക്സ് ആയിട്ടുള്ള സോങ്സും. പിന്നെ കുറെ ആർട്ടിസ്റ്റുകളെ മനസ്സിൽ കൊണ്ട് നടക്കും. അതിന്റെയൊക്കെ ഒരു എഫക്റ്റ് ആയിരിക്കും ഇങ്ങനെ വായിക്കാൻ. ആദ്യം ഒരു എത്രയും ഇൻവോൾവ് ആവും അങ്ങനെയൊക്കെ ആവും എനിക്കൊരു ഫീലായിരുന്നു. പിന്നെ സ്ലോലി അതൊരു റിലേഷൻഷിപ്പ്, ഒരു ഫാമിലി എന്നുള്ള രീതിയിലേക്ക് മാറി. എപ്പോഴും പ്രോഗ്രാമിനെ അവർ വിളിക്കും. പിന്നെ തുടരെ തുടരെ അതിലെ വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങി, അതിന്റെ പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ പാട്ടുകൾ അതിൽ ചെയ്തു. പിന്നെ പെർഫോമൻസ്, ആദ്യത്തെ വേൾഡ് ടൂർ ഞങ്ങൾ ചെയ്തിരുന്നു. യു എസ്, പിന്നെ യൂറോപ്പ് ചെയ്തു, ഓസ്ട്രേലിയ, ബ്രസീൽ, പിന്നെ കുറെ രാജ്യങ്ങളിൽ പോയി. പിന്നെ വേൾഡ് യൂത്ത് എന്ന് പറയുന്ന വലിയൊരു ഇവന്റ് ഉണ്ട്, അത് ലാസ്റ്റ് പോപ്പ് വന്നിട്ട് ബ്ലസ് ചെയ്യുന്നൊരു ഇവന്റ് ആണ്. സോ അതെല്ലാം എനിക്ക് സംബന്ധിക്കാൻ പറ്റി. പിന്നെ ബാൻഡിൽ എപ്പോഴും ഇപ്പൊ കഴിഞ്ഞ 17 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 17 വയസ്സ് മുതൽ എന്ന് പറഞ്ഞാൽ 20 വർഷമായി, 19 വർഷമായി ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നു. സോ നല്ല സന്തോഷമാണ്. എപ്പോഴും മിക്കവാറും ട്രാവൽ ചെയ്യാൻ പറ്റും. സമയത്തിനനുസരിച്ചിട്ട് എപ്പോഴും ഞാൻ ബാൻഡിൽ പെർഫോം ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് എക്സ്പാൻഡ് ഫോർ മീ. ഞാൻ ആത്മായി മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത സിനിമ എന്ന് പറയുന്നത് ഹരിഹരൻ പ്ലസ് ഹാപ്പിയാണ്. ലാലേട്ടൻ അഭിനയിച്ച്, വിശ്വം വടകല സംവിധാനം ചെയ്തു, രാജീവ് ആലിംഗലാണ് പാട്ട് എഴുതിയത്. പ്രൊഡ്യൂസ് ചെയ്ത് ജോണി സാഗരികൾ. ഞാൻ വളരെ ചെറുപ്പത്തിലാണ്, എനിക്കൊരു 21-22 വയസ്സുള്ളപ്പോ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ വോയിസ് എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റി ദാസേട്ടൻ, പിന്നെ സുജാത ചേച്ചി, ചിത്ര ചേച്ചി, പിന്നെ പി ജെ ചന്ദ്രൻ, ബിജു നാരായണൻ, ചോപ്സന എന്നുള്ള പാട്ടുകാരെല്ലാം ഈ സിനിമയിൽ പാടി. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്രൊജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത് കേക്കു എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. വൈകി എഴുപുന്ന ഡയറക്ട് ചെയ്തു, അതെല്ലാം അഭിനയിച്ചു. അതില് പാർവതി ഓമനെ കുട്ടി മിസ് വേൾഡ് അഭിനയിച്ചിട്ടുണ്ട് അതിന്. പിന്നെ അതാണ് എന്റെ സെക്കൻഡ് പ്രോജക്ട്. പിന്നെ ഞാൻ ഏകദേശം ഒരു 20 പടങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്, അത് തമിഴായാലും മലയാളത്തിലായാലും. ബ്രേക്കിംഗ് ബാരിയേഴ്സ് വന്നത് ഞാൻ ഹരിഹരന്റെ കൂടെ ഡൽഹിയിൽ ഒരു ഷോ നടത്തിയപ്പോഴാണ് ആദ്യമായിട്ട് പത്മ വിഭൂഷൺ അംജിത് അലിഖാൻ സാറിനെ ആദ്യം കാണുന്നത്. അങ്ങനെ അദ്ദേഹം ഞങ്ങൾ കോണ്ടാക്ട് ഉള്ള എഴുതി എടുത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അമാൻ ആയാണ് അവരുടെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെ അവന് പറഞ്ഞു അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, വന്നിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പോയി എന്നിട്ട് ഈ പ്രൊജക്ടിനെ പറ്റി സംസാരിച്ചു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കാരണം സർവത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നത്. ആ എക്സ്പെരിമെന്റ് നമുക്കൊരു ഒരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉളവാക്കുന്നതാണ്, കാരണം അത്രയും വലിയൊരു കലാകാരൻ. പിന്നെ കുറെ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് അതിലുണ്ടായിരുന്നു. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൽ സ്റ്റോൺ പ്രൊജക്ട് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സർവോദ് സിംഫണി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വേറൊരു പ്രൊജക്ട് കൂടി ഞാൻ വർക്ക് ചെയ്തു. So one of the best works that I've done Breaking Barriers and Sarod Symphony. And Sarod Symphony went for the first round of Grammy. പ്രൊജക്ട് 70 എന്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രൊജക്ട് ആയിട്ടാണ് ഞാൻ എടുത്തത്. കുറെ കലാകാരന്മാരൊക്കെ 100 കലാകാരന്മാരും ടെക്നീഷ്യന്മാരും വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് ഇത്. 9 വീഡിയോ അതിന്റെ സോങ്സാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 7 കഴിഞ്ഞു, ഇനി 2 കൂടി, 2 കൂടി കഴിഞ്ഞ് പ്രൊജക്ട് 70 ആൽബമായിട്ട് റിലീസ് ചെയ്യും. അല്ലാത്ത പക്ഷം വീഡിയോസ് മുഖേന എന്റെ യൂട്യൂബിൽ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 വീഡിയോ കമ്പോസിങ്ങും അതിന്റെ അറേഞ്ച്മെന്റ്, അതിന്റെ റെക്കോർഡിങ്, അതിന്റെ ഡബിങ്, അതിന്റെ ഷൂട്ടിങ്, അതിന്റെ എഡിറ്റിംഗ് എല്ലാം തീർത്തത് 70 കൊണ്ട്. ഞങ്ങൾ 70 പ്രൊജക്ട് ഡേ വെച്ചു, അങ്ങനെ 70 കൊണ്ടായിരുന്നു ഫുൾ തീർത്തത്. അതുകൊണ്ടാണ് പ്രൊജക്ട് 70 ഉപയോഗിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ പല പല എക്സ്പെരിമെന്റൽ സംഭവങ്ങളാണ് എപ്പോഴും പ്രൊജക്ട് 70 ഡിഫറെന്റ് റിതം, ഡിഫറെന്റ് ഓർക്കസ്ട്രേഷൻ, ഡിഫറെന്റ് എക്സ്പെരിമെന്റൽ അപ്രോച്ചസ്, പിന്നെ ഡിഫറെന്റ് ലെവൽ ഓഫ് പെർഫോമൻസസ്, പിന്നെ അതൊക്കെയാണ് പ്രൊജക്ട് 70. ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്. ഞാൻ ഈ വർഷം മിക്കവാറും ഇത് തീർക്കും പ്രൊജക്ട് 70. അടുത്ത വർഷം വേറെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
സ്റ്റീഫൻ ദേവ്സി കീബോർഡിൽ വിരലുകൾ ഓടിക്കുമ്പോൾ ഉണ്ടാവുന്നത് മാന്ത്രിക സംഗീതമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഇദ്ദേഹത്തിന്റെ സംഗീതം എന്നും നമ്മളെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭാഷയുടെയും രാജ്യത്തിൻ്റെയും എല്ലാം അതിർത്തികൾ കടന്ന് വളർന്നുകൊണ്ടും ഇരിക്കുന്നു. നന്ദി സ്റ്റീഫൻ ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചിലവഴിച്ചത്.